20. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡിന്റെ പുതിയ വകഭേദങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി. പഠന സമയത്ത് കുട്ടികളെ മറ്റൊരു പരിപാടികൾക്കും പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 4% പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് വ്യവസായമന്ത്രി. ജലശക്തി അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്രസംഘം സംസ്ഥാനത്തെത്തി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന്റെ 2 ദിനം കളി നിർത്തുമ്പോൾ മുംബൈയ്ക്കെതിരെ 41 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസെടുത്ത് മധ്യപ്രദേശ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കോവിഡിന് പുതിയ വകഭേദങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് മന്ത്രി വീണ ജോർജ്. രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. വൃക്ക കൊണ്ടുവന്ന സമയത്ത് വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന മെഡിക്കൽ കോളേജ് അധികൃതരുടെ പരാതിയെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തും. ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് സംബന്ധിച്ച് കർശനമായ നടപടികൾ തന്നെ സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വർദ്ധിച്ചുവരുന്ന സാഹചര്യമുണ്ടായാൽ നേരിടാൻ ജില്ലാ ഭരണകൂടം സജ്ജമാണെന്ന് കളക്ടർ ഡോക്ടർ നവ്ജ്യോത് ഖോസ. ജില്ലയിലെ നിലവിലെ സാഹചര്യം വിലയിരുത്താനായി ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇതിനുവേണ്ട സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദിശ ഹെൽപ്പ് ലൈനിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നും ഗർഭിണികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 4% പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക സ്കീം ആവിഷ്കരിക്കാൻ ബാങ്ക് മേധാവികളുമായി ചേർന്ന യോഗത്തിൽ തീരുമാനമായതായി മന്ത്രി പി രാജീവ് അറിയിച്ചു. വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ 1,00,000 സംരംഭങ്ങൾ ഈ സാമ്പത്തിക വർഷം ആരംഭിക്കാനുള്ള പദ്ധതിക്ക് പിന്തുണ നൽകുമെന്നും ബാങ്കുകൾ ഉറപ്പു നൽകി. പ്രത്യേക സ്കീമുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയിലെ ബാങ്കുകൾക്കുള്ള സാങ്കേതിക പരിമിതികൾ പ്രത്യേകമായി പരിശോധിക്കും. 4% പലിശയ്ക്ക് ബാങ്കുകൾ വായ്പ നൽകുന്നത് മൂലമുള്ള അധിക ബാധ്യത മറികടക്കാൻ സർക്കാർ പലിശ ഇളവ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പഠന സമയത്ത് കുട്ടികളെ മറ്റൊരു പരിപാടികൾക്കും പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തളിർ സ്കോളർഷിപ്പ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ സ്കൂൾ ലൈബ്രറികളിലേക്ക് 10 കോടിയുടെ പുസ്തകങ്ങൾ സർക്കാർ വിതരണം ചെയ്തതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. വായന ഒരു പ്രോജക്റ്റായി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഇടുക്കി സുവർണ ജൂബിലി എക്സ്റ്റൻഷൻ വൈദ്യുത പദ്ധതിക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ 1-ാം ഘട്ട പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കൂടുന്ന സമയത്ത് ഇടുക്കി ഡാമിലെ വെള്ളം ഉപയോഗിച്ച് 800 MW വൈദ്യുതി കൂടി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയാണിത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ.
200 MW 4 ജനറേറ്ററുകളാണ് ഇടുക്കിയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. പദ്ധതിക്ക് 2,700 കോടി രൂപ മുതൽ മുടക്ക വേണ്ടിവരും. 2023 ആരംഭിച്ച് 5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 3-ാമത്തെ ജലവൈദ്യുത പദ്ധതിയായി ഇടുക്കി മാറും. തുരങ്കവും പവർഹൌസ് ഉൾപ്പെടെയുള്ള ഭൂഗർഭ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തും. പാരിസ്ഥിതിക ആഘാതം പരമാവധി കുറയ്ക്കും. ഇടുക്കി ജലാശയത്തിന് 2,000 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സംഭരണശേഷിയുണ്ട്. നിലവിൽ 750 MW ശേഷിയുള്ള ഇടുക്കി നിലയം 24 മണിക്കൂറും പ്രവർത്തിപ്പിച്ചാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത്.
ജലശക്തി അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്രസംഘം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരത്തെത്തിയ സംഘം ജില്ലാ കളക്ടറുമായി ഇത് സംബന്ധിച്ച് വിശദമായി ചർച്ച നടത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ നടക്കുന്ന മഴ സംഭരണി കേന്ദ്രങ്ങളെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളും കളക്ടർ വിശദീകരിച്ചു. സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി സെക്രട്ടറി പ്രാങ്കൂർ ഗുപ്ത, CWPRS ടെക്നിക്കൽ ഓഫീസർ രാജ്കുമാർ എന്നിവരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത്. ജലശക്തിയുടെ ഭാഗമായി നടക്കുന്ന മാതൃകാ സംരംഭങ്ങൾ ഈ സംഘം നേരിട്ട് കണ്ട് വിലയിരുത്തും. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമുള്ള ബഫർ സോണുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കർഷകരുടെ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് BD സതീശൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന് കത്ത് നൽകി. ബഫർ സോണിൽ നിന്നും കൃഷിയിടങ്ങളെയും ജനവാസ മേഖലകളെയും ഒഴിവാക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ കാർഷിക മേഖലയിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി പുതിയൊരു അധ്യായം കൂട്ടിച്ചേർക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരുടെയും യോഗം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സംസ്ഥാന റവന്യൂ കലോത്സവത്തിന് തൃശൂർ സ്വരാജ് റൌണ്ടിൽ നടക്കുന്ന വർണ്ണശഭളമായ സാംസ്കാരിക ഘോഷയാത്രയോടെ നാളെ തുടക്കമാകുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. റവന്യൂ, സർവേ, ഭവന നിർമ്മാണ, ദുരന്ത നിവാരണ വകുപ്പ് ജീവനക്കാർക്ക് അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും റവന്യൂ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ ആദവനാട് ഉൾപ്പെടെ 20 തദ്ദേശ വാർഡുകളിൽ ജൂലൈ 21 ഉപതെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. വിജ്ഞാപനം ശനിയാഴ്ച പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ജൂലൈ 2 വരെ സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന വിവിധ കേന്ദ്രങ്ങളിൽ വച്ച് ജൂലൈ 4 നടത്തും. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് കോഴിക്കോട് കോർപ്പറേഷൻ മലിനജല സംസ്കരണ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ എൻ തേജ് ലോഹിത റെഡ്ഡി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്ലാന്റിനെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കോർപ്പറേഷൻ ശ്രമിച്ചിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലയിലെ കവ്വായി കായലിൽ ഹൌസ് ബോട്ട് ടെർമിനൽ നിർമ്മാണം പൂർത്തിയാകുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
സഞ്ചാരികളെ ആകർഷിക്കുന്ന മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കവ്വായി കായൽ. കടലും കായലും ചെറുദ്വീപുകളും ചേർന്നൊരുക്കുന്ന ഈ സൌന്ദര്യം ആസ്വദിക്കാനായി നിരവധി പേരാണ് എത്തുന്നത്. ഒരേ സമയം രണ്ട് വലിയ ഹൌസ് ബോട്ടുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന രണ്ട് ബോട്ട് ജെട്ടികളും 90 മീറ്റർ നീളത്തിലുള്ള നടപ്പാതയും ഉൾപ്പെട്ടതാണ് ബോട്ട് ടെർമിനൽ. 4,58,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ടെർമിനലിൽ വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ ബോട്ടുകൾ അടുപ്പിക്കാവുന്ന രീതിയിൽ 4 തട്ടുകളായാണ് ജെട്ടികൾ നിർമ്മിച്ചത്. 7 പുഴകൾ ചേരുന്ന കവ്വായി കായലിന് 37 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്.
എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ഈ മാസം 28 വൈകുന്നേരം കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ ബഹുജന റാലി സംഘടിപ്പിക്കുമെന്ന് എൽഡിഎഫ് നേതാക്കൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. വികസനത്തിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ കേരളത്തിൽ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അക്രമ സമരത്തിനെതിരെയാണ് റാലി. ഭാരതീയ ജനസംഘം സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 69th ബലിദാന ദിനം ബിജെപിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കടലാക്രമണ ഭീഷണി നേരിടുന്ന പൊന്നാനി തീരമേഖലയിൽ ചെല്ലാനം മാതൃകയിൽ കടൽ ഭിത്തി നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള സാങ്കേതിക വിദഗ്ധരുടെ പഠനത്തിന് തുടക്കമായി. കാപ്പിരിക്കാട് മുതൽ പൊന്നാനി അഴിമുഖം വരെയുള്ള തീരദേശത്താണ് സാധ്യതാ പഠനം നടത്തുന്നത്. പഠനത്തിന് മുന്നോടിയായി ചെല്ലാനം പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റും തീരമേഖലകൾ സന്ദർശിച്ചു. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ചതിന് പോലീസ് പിടിയിലായ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കണ്ണൂർ സ്വദേശികളും 1-ഉം 2-ഉം പ്രതികളുമായ ഫർസീൻ മജീദ്, നവീൻകുമാർ എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. 3-ാം പ്രതി സുജിത് നാരായണന് മുൻകൂർ ജാമ്യവും അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒളിമ്പിക്സ് ഡേ ദിനാചരണം നടന്നു. ഒളിമ്പിക്സ് ഡേ റണ്ണിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ എൻ തേജ് ലോഹിത റെഡ്ഡി ദീപശിഖ തെളിയിച്ച് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ടി ജോസഫിന് കൈമാറി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 443 പോയിന്റ് ഉയർന്ന് 52,265-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 143 പോയിന്റ് വർദ്ധിച്ച് 15,556-ലും വ്യാപാരം പൂർത്തിയാക്കി. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അറബിക്കടലിൽ ന്യൂനമർദ്ദ പാത്തിയുടെയും പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിന്റെയും സ്വാധീന ഫലമായാണ് മഴ ശക്തമാകുന്നത്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ 2-ാം ദിനമായി ഇന്ന് കളി നിർത്തുമ്പോൾ മുംബൈക്കെതിരെ മധ്യപ്രദേശ് 41 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസ് എടുത്തിട്ടുണ്ട്. നേരത്തെ മുംബൈയുടെ ഇന്നിംഗ്സ് 374 റൺസിന് അവസാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കോവിഡിന്റെ പുതിയ വകഭേദങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി. പഠന സമയത്ത് കുട്ടികളെ മറ്റൊരു പരിപാടികൾക്കും പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 4% പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് വ്യവസായ മന്ത്രി. ജലശക്തി അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്രസംഘം സംസ്ഥാനത്തെത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.